പാത്രത്തിൽ ഞണ്ടു വീണാൽ ലൊടലൊടലൊടല്ല, മഴ പെയ്തു വെള്ളം വീണാൽ ജല 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 ജ. നല്ല മൂടല്ലേ?
അതെ, ഒരു നല്ല പോഡ്കാസ്റ്റ് ഉള്ള മൂടാണ്.
സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ദിസ് ഇസ് ജീന
ആൻഡ് ആത്മി ആൻഡ് വെൽക്കം ടു ഓട്ടപാത്രം. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ട മേജർ ന്യൂസ് ആർട്ടിക്കിൾസിൽ ഒന്നാണ് സൊമാറ്റോ ഒരു വിമൺ ഇമാൻസിപ്പേഷൻ അല്ലെങ്കിൽ എംപവർമെന്റ് എന്ന് പറയാൻ പറ്റുന്ന ഒരു മൂവ് ചെയ്തത്. അവര് അവരുടെ എല്ലാ എംപ്ലോയീസിനും ഒരു പിരീഡ് ലീവ് എന്നൊരു സംഭവം കൊടുക്കുകയാണ്. 10 ഡേയ്സിന് വിമണ്ണ് അവരുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന എല്ലാ വിമണ്ണും, അവരുടെ ഓഫീസിൽ നിന്ന് പ്രത്യേകം പറയാൻ കാരണം ഡെലിവറിയിൽ ജോലി ചെയ്യുന്നവർക്ക് അങ്ങനെയുള്ള ലീവ് ഇല്ല. സോ ഒരു പിരീഡ് ലീവ് എടുക്കാം എന്നുള്ള ഒരു സ്ട്രക്ചർ അവർ കൊണ്ടുവരികയാണ്. ഇനി ആ പിരീഡ് ലീവ് എടുക്കുന്നവർക്ക് ഈ പിരീഡ് ലീവ് എന്ന് പറയുന്നത് സ്പെസിഫിക് ആണ്, സിക്ക് ലീവ്സിന് അഡീഷണൽ ആയിട്ട് ഒരു പിരീഡ് ലീവ് വിമൺ ട്രാൻസ്ജെൻഡർ എന്നീ കാറ്റഗറീസിലേക്കാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. ഈ ലീവ് പുറത്തു വന്നപ്പോൾ ബേസിക്കലി ആദ്യത്തെ റെസ്പോൺസ് എല്ലാം പോസിറ്റീവ് ആയിരുന്നെങ്കിലും പിന്നീട് മിക്കവാറും എല്ലാ കാര്യത്തിലും കാണുന്ന പോലെ തന്നെ ഡിബേറ്റുകൾ വന്നു. വേറെ കാറ്റഗറിയിലുള്ള ആളുകൾ കൊടുത്തില്ല, ഈ കാറ്റഗറിക്ക് മാത്രം കൊടുത്തു എന്നുള്ള കുറെ ഡിബേറ്റുകൾ പുറത്തു വന്നിരുന്നു. ജീന കേട്ടിരുന്നതിനെ പറ്റി?
പിന്നെ ഇതില് ഒരുപാട് ഡിബേറ്റ് കണ്ടു. രണ്ട് ഒപ്പീനിയനിലും പറയുന്നവര് പറഞ്ഞ പോയിന്റും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം നമ്മള് ഞാൻ ആദ്യമേ ഇത് കേട്ടപ്പം വളരെ പോസിറ്റീവ് ആയിട്ട് വെൽക്കം ചെയ്ത ഒരാളാ. പക്ഷെ ഇതിന്റെ അഗേൻസ്റ്റ് ആയിട്ട് പറയുന്നവര് അങ്ങനെ ഉണ്ട് എന്ന് കേട്ടപ്പോ ഞാൻ ഓർത്തു, ഇവരെന്താ ഇങ്ങനെ ആർഗ്യുമെന്റ്സിലേക്ക് വരുന്നവരാണോ അല്ലെങ്കിൽ ഈ ആന്റി ഫെമിനിസ്റ്റ് ഗ്രൂപ്പ് വല്ലതും ആണോ എന്ന് പറഞ്ഞു. പക്ഷെ അല്ല, വിമൻ ആയിട്ടുള്ളവർ ഒത്തിരി പേരും ഇതിന് അഗേൻസ്റ്റ് തന്നെ വന്നു എന്ന് കണ്ടപ്പോഴാണ് അഗേൻസ്റ്റും ഇങ്ങനെ വാലിഡ് ആയിട്ടുള്ള നല്ല നല്ല പോയിന്റ് പറഞ്ഞ് വാലിഡ് ആയിട്ടുള്ള പോയിന്റ്സ് ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഒരു ഒരു മേജർ മേജർ ഒരു സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമ്മള് രണ്ടുപേരും ഇരിക്കുന്ന ഈ പാനലിൽ ഇത് ഡിസ്കസ് ചെയ്യുമ്പോ പലരും പറയും, അല്ല ജീനയ്ക്ക് പറയാം, ആഗ്നെ എന്തറിഞ്ഞിട്ടാ ഇത് പറയാൻ പോണേ എന്ന് ചോദിക്കുമായിരിക്കും. പക്ഷേ ഞാൻ പറയണേ, ഇപ്പൊ ആഗ്നയുടെ ഒപ്പീനിയൻ നമുക്ക് ഫസ്റ്റ് അറിയാം, എന്നിട്ട് ഞാൻ പറയാം.
ഓക്കെ, ജീന ഫസ്റ്റ് തുടങ്ങിയ പോയിന്റില് നമ്മൾ ആന്റി വിമൺ ഗ്രൂപ്പ് എന്നൊരു ഇത് പറഞ്ഞു. അപ്പോ മറ്റേ ഹാഷ്ടാഗ് നോട്ട് ഓൾ മെൻ എന്നുള്ള ഡയറക്ഷനിലേക്കല്ല എന്റെ ഒപ്പീനിയൻ പോകുന്നത്. അതുമല്ല, ഇനി പിരീഡ് ലീവ്സ് വിമണ്ണ് കൊടുത്തല്ലോ മെന്നിനോട് കൊടുക്കാം എന്നുള്ള ഒരു ഒപ്പീനിയൻ എനിക്കില്ല. എന്തായാലും ഇപ്പൊ ഞങ്ങൾക്ക് അത് കിട്ടിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു ഈക്വാളിറ്റി അല്ല ഞാൻ ഈക്വാളിറ്റി എന്ന വാക്കിൽ കാണുന്നത്. സോ വിമണ്ണ് അവിടെ അൺകംഫർട്ടബിൾ ആക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്, ലൈക്ക് ദേ ആർ അൺകംഫർട്ടബിൾ ടു വർക്ക് ഇൻ എ സർട്ടൻ ഡേ ഓഫ് എ മന്ത്. സോ അവർക്ക് ഈ പറഞ്ഞ പിരീഡ് ലീവ്സ് അല്ലെങ്കിൽ സിക്ക് ലീവ്സ് അതിൽ ഏറ്റവും കംഫർട്ടബിൾ ആകുന്ന രീതിയിൽ അവർക്ക് എന്താണോ ഏറ്റവും കംഫർട്ടബിൾ ആ രീതിയിൽ അവർക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റണം എന്നുള്ളത് തന്നെയാണ് എന്റെ അഭിപ്രായം. പക്ഷേ ഈ ലീവ് ഈ പിരീഡ് ലീവ്സ് വിമൺ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ എന്നുള്ള ഈ ഗ്രൂപ്പിലേക്ക് മാത്രം ആഡ് ചെയ്യുമ്പോൾ അത് നമ്മള് ഒരു അവരുടെ ലൈക്ക് എംപവർമെന്റ് ആണോ അവിടെ സംഭവിക്കുന്നത് എന്ന കാര്യത്തിൽ എനിക്ക് പ്രത്യേക ഒരു സംശയമുണ്ട്.
അത് എന്തുകൊണ്ട് എംപവർമെന്റ് സംഭവിക്കുന്നില്ല എന്ന് ആഗ്നേ പറയുന്നത്?
ഓൾറെഡി ഇവരുടെ ഇപ്പോ വിമൺ ട്രാൻസ്ജെൻഡർ ഈ രണ്ട് കാറ്റഗറീസിലും വർക്ക് ഫോഴ്സിൽ ജോയിൻ ചെയ്യുന്ന ആൾക്കാർ വളരെ കുറവാണ്. ആൾക്കാർ ഇല്ല എന്നല്ല, ആരും ഇല്ല എന്നല്ല. ഇനി ഇതിന് പല കാരണങ്ങളുണ്ടാവും. ഒരു സോഷ്യൽ സ്റ്റിഗ്മ ഉണ്ട്, ബിസിനസ് റിലേറ്റഡ് റീസൺസ് ഉണ്ട്. ഇതില് സോഷ്യൽ സ്റ്റിഗ്മ ഇപ്പൊ നമുക്ക് ഈ പാനലില് നമുക്ക് വേണമെങ്കിൽ ഇത് കഴിഞ്ഞ് ചർച്ച ചെയ്യാം. പക്ഷെ ബിസിനസ് റിലേറ്റഡ് റീസൺസിലേക്ക് വരുമ്പോൾ ഇപ്പൊ നമുക്ക് ഓൾറെഡി വിമൺ അഗെയിൻസ്റ്റ് ബിസിനസ് റിലേറ്റഡ് ആയ ഒരു റീസൺ എന്ന് പറയുന്നത് എറ്റേണൽ ലീവ്സ് ആണ്. വിമൺ ആർ ഗോയിങ് ടു ബി അവേ ഫോർ ലെറ്റ്സ് സേ 6 മന്ത്സ് ഓഫ് ദെയർ ടോട്ടൽ എംപ്ലോയ്മെന്റ് പീരീഡ്. ഐ മീൻ എല്ലാ വിമൺ കുട്ടികൾ ഉണ്ടാവണം എന്നുള്ളതല്ല ഞാൻ പറയുന്നത്, പക്ഷെ ആസ് എൻ അസംപ്ഷൻ, ആസ് എ ബേസ് അസംപ്ഷൻ, ഒരു ബിസിനസ് എന്ന നിലയിൽ നോക്കുമ്പോൾ എന്താണ് ഒരു ബിസിനസിന്റെ പ്രൈമറി? മണി ഉണ്ടാക്കുക എന്നുള്ളതാണ്. സോ അതിലേക്ക് നമ്മൾ ഈ 10 ഡേയ്സ് കൂടെ ആഡ് ചെയ്യാം, 10 ഡേയ്സ് കൂടി ഇവർക്ക് ലീവ് എടുക്കാം. ഇനി ഞാൻ ഒരാളെ ഹയർ ചെയ്യാൻ പോകുമ്പോൾ എന്റെ കയ്യിൽ 2 കാൻഡിഡേറ്റ്സ് ഉണ്ട്. ഒരു കാൻഡിഡേറ്റ് എന്റെ ഓഫീസിൽ 250 ഡേയ്സ് വരുന്ന എനിക്ക് ഉറപ്പുണ്ട്. ഒരു മറ്റേ കാൻഡിഡേറ്റ് 240 ഡേയ്സ് വരാൻ ചാൻസ് ഉള്ളൂ, ചിലപ്പോൾ അതിൽ കൂടുതൽ വരാം. ലൈക്ക് അവർ ആ പീരീഡ് ലീവ്സ് എടുക്കണമെന്നില്ല. സോ ഇതാണ് നമ്മുടെ ബേസ് കേസ് വരുന്നത്. സോ എങ്ങനെ നോക്കിയാലും ഈ രണ്ട് കാൻഡിഡേറ്റ്സിനെ ക്വാളിഫിക്കേഷൻ സെയിം ആണെങ്കിൽ ഞാൻ ഒബ്വിയസ്ലി സെക്കൻഡ് കാൻഡിഡേറ്റിനെ പിക്ക് ചെയ്യണം, കാരണം കൂടുതൽ മണി ഉണ്ടാക്കുന്നതാണ് എന്റെ. സോ ഇത് ആക്ച്വലി വിമണിനെതിരെ ഹയറിംഗിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡിസിഷൻ അല്ലേ എന്നാണ് എന്റെ സംശയം.
ആഗ്നി പറഞ്ഞ ഈ പോയിന്റ് കൈൻഡ് ഓഫ് വാലിഡ് ഒരു പോയിന്റ് ആണ്. പക്ഷെ ഇപ്പൊ എനിക്ക് അതിന് ഉത്തരമായിട്ട് പറയാനുള്ളത് ഒരു കാര്യമുള്ളൂ എന്ന് വെച്ചാൽ, ഫോർ മീ ദ പീപ്പിൾ ഹു വിൽ ചൂസ് നോ, അങ്ങനെ ചിന്തിക്കുന്നവർ, അതായത് ഇവർ ഈ 10 ഡേയ്സ് ലീവ് എടുക്കും എന്ന് ചിന്തിക്കുന്നവര്, അങ്ങനെ ചിന്തിക്കുന്നവര് ഏതാണ്ട് ഈ സോഷ്യൽ സ്റ്റിഗ്മയും കൂടെ മനസ്സിലുള്ളവരാ. അല്ലാതെ എന്ന് വെച്ചാ ഐഡിയലി ഇതിനെതിരെയാണല്ലോ നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത്. സീ ദേർ ഇസ് നത്തിങ് യു ക്യാൻ ഡു അബൌട്ട് ഇറ്റ്. അതായത് ഒരു ലേഡി കല്യാണം കഴിച്ചാൽ പ്രഗ്നന്റ് ആയാൽ ഷീ വിൽ ടേക്ക് 6 മന്ത്സ് ആണോ, എനിക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ, അത്രയും ലീവ് കിട്ടുമോ മാറ്റാനൊറ്റയ്ക്ക്. ഒരു 2-3 മന്ത്സ് ഒക്കെ അല്ലേ കിട്ടുള്ളൂ,
എനിക്കറിയില്ല, ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല, ട്രൈ ചെയ്യുമ്പോ പറയാം.
നമുക്ക് അത് മാറ്റാൻ പറ്റുന്ന ഒരു സംഭവം അല്ലല്ലോ. അപ്പൊ അതുകൊണ്ടുണ്ടാവുന്നതിനേക്കാളും എന്തെങ്കിലും കൂടുതൽ സ്റ്റിഗ്മയും കൂടുതൽ ഹയറിംഗിന്റെ ഒരു വേരിയബിളും വരുമോ ഈ 10 ദിവസം കൂടെ അതിലേക്ക് ആഡ് ചെയ്യുമ്പം എന്നാണ് എന്റെ ക്വസ്റ്റ്യൻ. പിന്നെ രണ്ടാമത്തെ അതിന് തന്നെ വേറൊരു പോയിന്റ്, അതിന് അതേ പോയിന്റിന് എനിക്ക് ചോദിക്കാനുള്ള വേറൊരു ക്വസ്റ്റ്യൻ, ലെറ്റ് സേ ഫോർ എക്സാമ്പിൾ നേരെ തിരിച്ചായിരുന്നു എന്ന് വിചാരിക്കും, ഇറ്റ്സ് ആൻ അബ്സർഡ് കേസ്, കാരണം ബയോളജിക്കലി ഇറ്റ്സ് നോട്ട് പോസിബിൾ. പക്ഷെ ലെറ്റ്സ് ഇമാജിൻ മാറ്റേണിറ്റി ലീവ് എന്ന് പറഞ്ഞ സംഭവം സ്ത്രീകൾക്ക് 20 ഡേയ്സേ കിട്ടുന്നുള്ളൂ എന്ന് വിചാരിക്കാം, അല്ല 20 ഡേയ്സ് എന്ന് പറഞ്ഞാൽ വളരെ കുറവ്. പക്ഷെ എനിവേ ഇത് മൊത്തം ഹൈപ്പത്തറ്റിക്കൽ കേസാണ്, നമുക്കൊരു നമ്പർ എടുക്കാൻ വേണ്ടി ഞാൻ 20 എന്ന് പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ മെന്നിന് പെറ്റേണിറ്റി ലീവ് കൊടുക്കുന്നുണ്ടല്ലോ, ഇപ്പോഴത്തെ കേസ് അനുസരിച്ച് പെറ്റേണിറ്റി ലീവിന്റെ നമ്പർ ഓഫ് ഡേയ്സ് നേരെ തിരിച്ചാണ്. അതായത് ഇപ്പൊ 30 ദിവസം പെണ്ണുങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ പെറ്റേണിറ്റി ലീവ് കിട്ടത്തുണ്ടായിരുന്നുള്ളൂ. നമുക്ക് ഇത് റിവേഴ്സ് ചെയ്യാം, പെറ്റേണിറ്റി ലീവ് 30 ദിവസം കിട്ടുന്നുണ്ട്, മെറ്റേണിറ്റി ലീവ് 20 ദിവസേ കിട്ടുന്നുള്ളൂ. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ ഹയർ ചെയ്യുമ്പോ എനിക്ക് തോന്നുന്നില്ല, കാരണം അപ്പൊ അവരുടെ ചിന്ത എങ്ങനെ പോകുന്ന അറിയാമോ, ഈ 20 ദിവസം ഉണ്ടെങ്കിലും ദീസ് പീപ്പിൾ സോറി 30 ദിവസം എങ്കിലും എടുക്കൂ, ആ ഒരു 30 ഡേയ്സും അവര് കമ്പൽസറി ആയിട്ട് ലീവ് എടുക്കില്ല. പക്ഷെ പെണ്ണുങ്ങൾക്ക് 20 ലീവ് കൊടുക്കുന്നുള്ളൂ എങ്കിലും ഡെഫിനറ്റ് ആയിട്ടും ആ 20 എടുത്തിരിക്കും ബിക്കോസ് ഓഫ് ബയോളജിക്കൽ ഫാക്ടേഴ്സ്. അപ്പൊ എന്റെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഇത് മനസ്സിന്റെ സ്റ്റിഗ്മയല്ലേ, അല്ലാണ്ട് ബിസിനസ് റീസൺ എന്ന് പറയുന്നത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പറയുന്നു എന്നല്ലേ ഉള്ളൂ. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ദി സ്റ്റിഗ്മ ഇസ് ഇൻ യുവർ ഹെഡ് നോ ദാറ്റ് വിമൻ ആർ ഗോയിങ് ടു ബി ഗെറ്റ് പ്രെഗ്നന്റ് ദാറ്റ് ദേ ആർ ഗോയിങ് ടു ടേക്ക് ദിസ് ലീവ് എന്നുള്ള സ്റ്റിഗ്മയല്ലേ. എത്രയോ പെണ്ണുങ്ങളുണ്ട് ലേറ്റ് ആയിട്ട് ചൈൽഡ് ഉണ്ടാവും, ഇനി അതല്ല എന്നുണ്ടെങ്കിൽ തന്നെ ചൈൽഡ് ഉണ്ടാകുന്ന സമയത്തും ഉണ്ടായി കഴിഞ്ഞു വർക്ക് ഫ്രം ഹോമിലേക്ക് മാറ്റി പോകുന്നവർ ഒത്തിരി പേരുണ്ട്, റിമോട്ട് ജോബ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നവരുണ്ട്, അല്ലാണ്ട് കംപ്ലീറ്റ് ലീവ് എടുത്ത് പോയി കംപ്ലീറ്റ് ആയിട്ട് ഒരു 5-6 മാസത്തേക്ക് ജോലി ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്ന ആളുകൾ ഈ ഒരു കാലഘട്ടത്തിൽ കുറഞ്ഞു കുറഞ്ഞു വരിക.
അതെ, അത് ആക്സെപ്റ്റബിൾ ആണ്. ഈ പറഞ്ഞ പോലെ അങ്ങനെ എടുക്കുന്നവരില്ല. ഈ പറഞ്ഞ പോലെ 30 ഡേയ്സിന്റെയും 20 ഡേയ്സിന്റെയും പറഞ്ഞ കേസും ശരിയാണ്. ഇനി ഇത് ഞാൻ ഒരു ബിസിനസ് പോയിന്റിൽ നിന്ന് നോക്കുമ്പോഴാണ് രണ്ട് കേസസ് വരുന്നത്, കൾച്ചറൽ സ്റ്റിഗ്മയും ഒരു ബിസിനസ് സ്റ്റിഗ്മയും, ഐ മീൻ ബിസിനസ് സ്റ്റിഗ്മ എന്ന് പറയാൻ പറ്റില്ല, ബിസിനസ് ഡിസിഷനും വരുന്നത്. ഇനി ബിസിനസ് ഡിസിഷൻ ഇല്ല എന്ന് എനിക്ക് പറയാൻ പറ്റില്ലല്ലോ, ഇപ്പോ വിമൺ തന്നെ ഇത് ഹയർ ചെയ്യുന്നുണ്ട്. സോ ബിസിനസ് ഡിസിഷൻ അവിടെ ഇല്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഏറ്റവും കൂടുതൽ മണി ഉണ്ടാക്കുന്ന ആളെയാണ് ബിസിനസ്സുകാർ ഹയർ ചെയ്യുന്നത്. ഇപ്പോ 30-20 ഡേയ്സിൽ പറഞ്ഞത് ഇല്ലാതായത് അവിടെ സോഷ്യൽ സ്റ്റിഗ്മയും ബിസിനസ് സ്റ്റിഗ്മയും അല്ല, ബിസിനസ് ഡിസിഷന് തന്നെ ചിന്തിക്കുമ്പോൾ തന്നെ അവർ 30-20 ഡേയ്സ് എടുക്കില്ല. സോ അത് ബിസിനസ് ഡിസിഷനും കൂടിയാണ്, കൾച്ചറൽ ഡിസിഷൻ മാത്രമല്ല. ഇനി ഇതെങ്ങനെ സോൾവ് ചെയ്യാമെന്ന് ജീന ഫസ്റ്റ് പറഞ്ഞ പോയിന്റിൽ, ഇത് ഐഡിയൽ സിനറിയോയില് ഗവൺമെന്റ് സബ്സിഡൈസ് ചെയ്യാം. ഈ പറഞ്ഞ 10 ഡേയ്സ് ലീവ് ഒരു സ്ത്രീ എടുക്കുകയാണെങ്കിൽ അത് ഗവൺമെന്റ് സബ്സിഡൈസ് ചെയ്യണം. ഗവൺമെന്റ് അവരെടുക്കുന്ന ലീവിന്റെ ക്യാഷ് ആ എംപ്ലോയറിന് തിരിച്ചു കൊടുക്കാൻ പറ്റണം. അത് ഐഡിയൽ സിനേറിയോ. എത്ര വുമൺ വർക്ക് ഫോഴ്സിൽ ഉണ്ട് എന്നുള്ളത് വെച്ച് ഇതിന്റെ സിനേറിയോ ചേഞ്ച് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഐഡിയൽ സിനേറിയോയിൽ ദാറ്റ് ഷുഡ് ബി ദ കേസ്. ഇനി അതിൽ രണ്ടാമത് ചെയ്യാൻ പറ്റുന്ന സിനേറിയോ, ഇപ്പോ ജീന പറഞ്ഞ പോലെ 30-20 എന്നുള്ള ഡിസിഷൻ വന്നപ്പോ ബിസിനസ്സിന് അവിടെ ഡിസിഷൻ എടുക്കാം, ഇയാള് 30 ലീവ് എന്തായാലും എടുക്കാൻ ചാൻസ് ഇല്ല, പക്ഷെ മറ്റവർ എന്തായാലും 20 ലീവ് എടുക്കും. പക്ഷെ 30 ഡേ എടുക്കില്ല എന്ന് ഉറപ്പാക്കാൻ ബിസിനസ്സിനവിടെ വഴിയൊന്നുമില്ല. സോ രണ്ടുപേർക്കും 30 ഡേയ്സ് ലീവ് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇവർ തമ്മിലുള്ള ബിസിനസ് ഡിസിഷൻ കുറവാണ്. കൾച്ചറൽ ഡിസിഷൻ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. ഇപ്പോ നമുക്ക് ഇത് വെച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഈ പറഞ്ഞ പീരീഡ് ലീവ്സ് വെച്ച് ഒന്നും അഡ്രസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് ഈ പേരിട്ട് അതായത് പീരിയഡ് ലീവ് എന്ന് തന്നെ വിളിച്ച് 10 ദിവസം ഫീമെയിൽസിന് മാത്രം എക്സ്ട്രാ കൊടുക്കുന്നതിന് വേറൊരു ഒരു റീസൺ കൂടെ ഉണ്ട്. അവിടെ ബിസിനസ് റീസൺ വെച്ചുകൊണ്ട് നമ്മൾ അത് ഈക്വൽ ആയിട്ട് നമുക്ക് വേറൊരു പേരിട്ട് എക്സ്ട്രാ സിക് ലീവ് എന്നും പറഞ്ഞുകൊണ്ട് ചുമ്മാ ഒരു 10 ദിവസം കൂടെ മെയിൽസിനും ഫീമെയിൽസിനും കൂടെ ആഡ് ചെയ്യുമ്പോൾ അത് അവിടെ നടക്കാണ്ട് പോകും. നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് വർക്ക് പ്ലേസസിൽ ഫീമെയിൽസിന് അഗേൻസ്റ്റ് ഉള്ള സോഷ്യൽ സ്റ്റിഗ്മയും കൂടെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് വർക്ക് പ്ലേസസിൽ ഇപ്പൊ ഞാൻ പോയി ലീവ് എടുക്കുവാന്ന് വിചാരിച്ചോ, എനിക്ക് എന്റെ മാനേജറിന്റെ അടുത്ത് മാനേജർ മെയിൽ ആണെങ്കിൽ എസ്പെഷ്യലി ഞാൻ കുറെ കള്ളത്തരം പറയും, എനിക്ക് തലവേദന, എനിക്ക് അങ്ങനെ, എനിക്ക് ഇങ്ങനെ എന്നൊക്കെ പറയും. അതല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് തീരെ വയ്യാണ്ടാവുന്ന ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ ഞാൻ നേരെ വീട്ടിലോട്ട് അങ്ങ് പോയേക്കും, എന്നിട്ട് എന്റെ ഫ്രണ്ടിനോട് പറയും മാനേജറിനോട് ഷീ വാസ് നോട്ട് വെൽ, അതുകൊണ്ട് ഷീ ലെഫ്റ്റ് എന്ന് പറയാൻ, എന്നിട്ട് വൺസ് ഐ എം ഫൈൻ ഐ ഡ്രോപ്പ് എ മെയിൽ. നമ്മൾ എന്ത് പറയും? ഐ എം നോട്ട് ഫീലിംഗ് വെൽ, ഐ എം നോട്ട് ഫീലിംഗ് വെൽ. ഇത് മാത്രമേ ഉള്ളൂ നമുക്ക്. തുറന്ന് നോബഡി വിൽ ബി ലൈക് ഐ എം ഓൺ പീരിയഡ്സ്, അതുകൊണ്ട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഐ എം ഫീലിംഗ് അൺകംഫർട്ടബിൾ സിറ്റിംഗ് ഹിയർ എന്ന് പറയില്ലാരും. അപ്പൊ അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിട്ടാണ് ആണ് ഇത് തന്നെയാണ് സംഭവം. സോ വാട്ട് എന്ന് ചോദിച്ചോണ്ട് പോവാൻ വേണ്ടി ഉള്ള ഒരു റീസണും കൂടെ അവിടെ ഉണ്ട്.
ഓക്കെ, അപ്പോ ഇതില് സൊമാറ്റോ പറയുന്ന അതേ റീസൺ തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞത്. സൊമാറ്റോ പറയുന്നത് ഈ പറഞ്ഞ പോലെ ഫീലിംഗ് അൺവെൽ എന്നുള്ള ഇതാണ് നമുക്ക് വരുന്നത്, പീരീഡ് ആണ് എന്നുള്ള കാര്യം സ്ത്രീകൾ തുറന്നു പറയുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. പക്ഷേ ജീൻ അഡ്രസ് ചെയ്യുന്നില്ല ഇവിടുത്തെ പ്രശ്നം. ഈ മെയിൽ കൊളീഗ് ഇതെങ്ങനെ റിസീവ് ചെയ്യും, അയാൾ ഇതിനെ പറ്റി എന്ത് വിചാരിക്കും, അയാൾ ഇനി ഇത് അയാളുടെ അഡ്വാൻറ്റേജിന്, ഇപ്പൊ നിങ്ങളുടെ ഒരു ഫിസിക്കൽ ഡിസബിലിറ്റി അവരുടെ അഡ്വാൻറ്റേജിന് യൂസ് ചെയ്യുവോ എന്നുള്ളതാണ് ഇവിടുത്തെ സ്റ്റിഗ്മ. അല്ലാതെ കൂടുതൽ സ്ത്രീകൾ ഇത് തുറന്നു പറയാത്തത് കൊണ്ടല്ല ഇവിടെ സ്റ്റിഗ്മ ഉണ്ടായത്. ഇവിടെ നമ്മൾ കൂടുതൽ സ്ത്രീകൾ ഇത് തുറന്നു പറയുന്നില്ല എന്ന് പറയുന്നത് മറ്റേ എലിയുടെ മുമ്പില് മറ്റേ ക്യാരറ്റ് ഒക്കെ തൂക്കിയിടുന്ന പോലെയാണ് പിരീഡ് ലീവ് തൂക്കിയിടുന്നത്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബെനിഫിറ്റ് ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇത് തുറന്നു പറയണം എന്നുള്ളത്. അവിടെ സ്റ്റിഗ്മ സ്ത്രീകളിലല്ല ഉള്ളത്, സ്ത്രീകൾക്ക് പേടിയായതുകൊണ്ടല്ല പറയാത്തത്, അത് പുരുഷന്മാർ എന്ത് വിചാരിക്കും എന്നുള്ളതാണ് പേടി.
അല്ല, വന്ന് വന്ന് സ്ത്രീകൾക്കും പേടിയുണ്ട് എന്ന് ഞാൻ പറയും. ഞാൻ കണ്ടു നിങ്ങൾ തന്നെ സംസാരിക്കുമ്പോഴും ദേ യൂസ് കോഡ് വേർഡ്സ്, വാ തുറന്ന് പറയില്ല. അവർക്ക് കോഡ് വേർഡ് ഉണ്ട്, പല കോഡ് വേർഡ് ഉണ്ട്. ഇപ്പം ഈ ഒരു ഇഷ്യൂ വന്നപ്പോ തന്നെ, ഇപ്പൊ എനിക്ക് പറയാനാണെങ്കിൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ കോളേജിലൊക്കെ ആയിരുന്ന സമയത്തും എനിക്കൊരു ദിവസം വയ്യ, അപ്പൊ ഞാൻ, നമ്മൾ ഇത്രേ പറയുള്ളൂ, ആണുങ്ങളോടാണെങ്കിലും പെണ്ണുങ്ങളോടാണെങ്കിലും ചിലപ്പോൾ നമ്മൾ ഇത്രേ പറയുള്ളൂ എനിക്ക് വയ്യടി. പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പെണ്ണുങ്ങളാണെങ്കിൽ ചിലപ്പോൾ മനസ്സിലാക്കും എന്താണ് ഈ വയ്യായിക എന്ന് മനസ്സിലാക്കും, ആണുങ്ങളാണെങ്കിൽ മനസ്സിലായോ ഇല്ലയോ എന്ന് നമുക്കും മനസ്സിലാവില്ലാണ്ടിരിക്കും. അപ്പൊ എന്ത് പറ്റി എന്ത് പറ്റി. ഇപ്പൊ ലാബിലൊക്കെ ഞാൻ വല്ലാണ്ട് ഭയങ്കര ടയേർഡായിട്ടും ഭയങ്കര മൂടിയായിട്ടൊക്കെ ഇരിക്കുമ്പോഴത്തേനും അവരിങ്ങനെ എന്ത് പറ്റിയടി എന്നൊക്കെ ചോദിക്കും. അപ്പൊ ബോയ്സ് ആണെങ്കിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഒട്ടുമിക്ക റെസ്പോൺസ് ആണോ ആണോ വയ്യേ എന്ന് ഒരു കാര്യം ചെയ്യും, മരുന്ന് കഴിക്കും, തീരെ വയ്യേ എന്ന് മരുന്ന് കഴിക്കുക, അല്ലെങ്കിൽ നീ റെസ്റ്റ് എടുക്ക, പോയി കിടക്ക്, ഇത്രേ ഉള്ളൂ. പക്ഷെ ഞാൻ ഒരു മരുന്നൊക്കെ കഴിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു പെയിൻ കില്ലർ കഴിക്കാൻ വേണ്ടി നോക്കുമ്പോ കൂടുതലും ഗേൾസ് ആണ് എന്റെ അടുത്ത് വന്നിട്ട് പറയുന്നത്, അയ്യോ മരുന്നൊന്നും കഴിക്കില്ല, ഇതൊക്കെ ഭയങ്കര കോംപ്ലിക്കേഷൻസ് ആവും, അങ്ങനെയൊന്നും മരുന്ന് കഴിക്കില്ല, ഇതൊക്കെ കൂളായിട്ട് സ്ട്രോങ് ആയിട്ട് ഡീൽ ചെയ്യണ്ടേ, ഇതൊക്കെ എല്ലാവർക്കും ഉള്ള പ്രശ്നങ്ങളല്ലേ. ഈ മൈൻഡ് സെറ്റ്, അതായത് അവരുടെ സിറ്റുവേഷൻ എന്താണോ, ഇപ്പൊ അവർക്ക് അധികം പെയിനും ഡിസ്കംഫർട്ടും ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ അവര് വിചാരിക്കുന്ന അതേ പെയിൻ ഇല്ലായ്മ ഡിസ്കംഫർട്ട് ഇല്ലായ്മ ആ ഒരു സിറ്റുവേഷനിലൂടെയാണ് എല്ലാരും കടന്നു പോകുന്നത് എന്നേ അവർക്ക് പ്രോസസ് ചെയ്യാൻ പറ്റുള്ളൂ. ആണുങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ലാത്തവർ ആയതുകൊണ്ട് മോസ്റ്റ്ലി ഞാൻ കണ്ട അവർക്ക് സീറോ ഐഡിയ, മീൻസ് എന്തേരെ പെയിൻ ഉണ്ട് എന്തേരെ പെയിൻ ഇല്ല എന്ന് അവർക്ക് ഒരു ഐഡിയ ഇല്ല. പക്ഷെ പെണ്ണുങ്ങൾക്ക് ശകല ഒരു ഐഡിയ ഉണ്ട്, കാരണം അവർക്ക് അവരുടെ സ്വന്തം എക്സ്പീരിയൻസ് അറിയാമല്ലോ. അപ്പൊ അവരുടെ എക്സ്പീരിയൻസ് ആണ് എല്ലാവരുടെ എക്സ്പീരിയൻസ് എന്ന് വെച്ചിട്ട് ഇവര് പറഞ്ഞു. അപ്പൊ നമ്മൾ ഈ ഇച്ചിരി വയ്യായിക കാണിക്കുകയും അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ട് കാണിക്കുകയൊക്കെ ചെയ്യുമ്പോ അവര് വിചാരിക്കുന്നത് നമ്മള് ഓവറായിട്ട് ഡ്രാമ ഇടുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിക്കും. അപ്പൊ ഒരുപാട് പേര് എന്നോട് അങ്ങനെ, എന്നിട്ട് എന്റെ ഫ്രണ്ട്സ് ഞാൻ ഹോസ്റ്റലൊക്കെ നിന്നപ്പോ എന്നെ കഴിക്കാൻ മരുന്ന് കഴിക്കാൻ സമ്മതിക്കില്ല. അപ്പൊ എനിക്ക് മരുന്ന് കഴിക്കാതെ വരുമ്പോഴത്തേനും എന്താ സംഭവിക്കുന്ന പറഞ്ഞാൽ, ഒബ്വിയസ്ലി നമുക്ക് നോഷ്യ വരും, വോമിറ്റിംഗ് വരും, സ്റ്റോമക് അപ്സെറ്റ് വരും, അങ്ങനെ വല്ലാത്ത ഡിസ്കംഫർട്ടിലേക്ക് പോകും. നമ്മൾ ആ പെയിൻ കില്ലർ കഴിക്കുകയാണ് നമുക്ക് ഇതിൽ നല്ല എന്താ നമുക്കൊന്ന് രക്ഷപ്പെടാം. അപ്പൊ എനിക്ക് തോന്നുന്നു വിമൻ്റെ അടുത്ത് സ്റ്റിഗ്മ ഇല്ലെന്ന് പറയാൻ നമുക്ക് പറ്റില്ല, കാരണം ഒരുപാട് സ്റ്റിഗ്മ ഉള്ളത് വിമൻ്റെ അടുത്താണ്. അത് മാത്രമല്ല, ഇപ്പം അച്ചാറ് തുടരുത്, അടുക്കള കയറരുത്, അമ്മയ്ക്ക് പോകരുത്, ഇപ്പോഴും എനിക്ക് അറിയാവുന്ന കുട്ടികള് ഇപ്പോഴും ഉണ്ട്, മലയാളികളൊന്നും അല്ല, കുറച്ച് നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ആണെങ്കിൽ അവർ പറയായിരുന്നു അവരുടെ വീട്ടില് പുറത്ത് വേറെ ബെഡ് ഉണ്ട് കിടക്കാൻ വേണ്ടിയിട്ട് വീട്ടിലെ ലേഡീസിന്. അങ്ങനെ ഇപ്പോഴത്തെ കാലത്തും അത് കേട്ടിട്ട് നമ്മൾ ഞെട്ടിപ്പോത്തേ ഉള്ളൂ, ഇപ്പോഴും ഇങ്ങനത്തെ സ്റ്റിഗ്മ ഉണ്ടോ, അതായത് വീടിനകത്ത് കയറരുത് എന്നൊക്കെ ഉണ്ടോ എന്നൊക്കെ, അല്ലെങ്കിൽ പുറത്ത് വേറെ റൂം കാണും, ഔട്ട്സൈഡ് വാഷ്റൂമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ, ഇതെല്ലാം ഇമ്പോസ് ചെയ്യുന്നത് വീട്ടിലെ മറ്റു ലേഡീസ്. ആണുങ്ങൾ ആരും വന്നിട്ട് ആയിരിക്കില്ല, ആണുങ്ങൾ പറയില്ല എന്നല്ല ഞാൻ പറയണേ, ആണുങ്ങൾ ആയിരിക്കില്ല വന്ന് ഇതിങ്ങനെ മകൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. ജനറേഷൻസ് ആയിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്ന അമ്മമാര് മക്കളെ പഠിപ്പിക്കുന്നു, അവരവരുടെ മക്കളെ പഠിപ്പിക്കുന്നു, അവരവരുടെ മക്കളെ പഠിപ്പിക്കുന്നു, അങ്ങനല്ലേ.
ഞാൻ ആദ്യം ഒരു ക്ലാരിഫൈങ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഇപ്പോ പിരീഡ് ലീവ് എന്ന് പറഞ്ഞതിൽ നമുക്ക് എത്ര ലൈക്ക് എല്ലാ വിമണ്ണും ഇങ്ങനെ പിരീഡ് ലീവ് എടുക്കേണ്ടി വരുമോ? അതാവോ ഈ 10 ലീവിന്റെ അർത്ഥം എന്താണ്? 10 ആണോ ഇത് കറക്റ്റ് നമ്പർ എന്ന് പറയുന്നത്?
അപ്പൊ അങ്ങനെ ചോദിച്ചാല് നമുക്ക് ആവശ്യം വരിക മോസ്റ്റ്ലി ഫസ്റ്റ് ഡേ ഓഫ് യുവർ പീരിയഡ്സ് ആയിരിക്കും, അന്നാണ് മോസ്റ്റ്ലി എല്ലാവർക്കും ഡിസ്കംഫർട്ട് വരുന്നത്. പക്ഷെ ഐ ഹാവ് സീൻ പീപ്പിൾ ഹു ഹാവ് ഡിസ്കംഫർട്ട് ഓൺ സെക്കൻഡ് ഡേ. അപ്പോ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ പേഴ്സൺ ടു പേഴ്സൺ. 10 ദിവസം എടുത്തത് ഒരു അപ്രോക്സിമേഷൻ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതായത് ഒരു വർഷത്തിൽ 12 മാസത്തിൽ ഏതെങ്കിലും 2 മാസം ക്യാൻ ബി ഓൺ എ വീക്കെൻഡ്. അപ്പോ ആ ഒരു അപ്രോക്സിമേഷനിൽ ഒരു ഏകദേശം 10 ദിവസം ഇട്ടെന്നേ കാണുള്ളൂ. അതായത് ഇപ്പം 12 ഡേയ്സ് ഇട്ട് എല്ലാ 12 ഡേയ്സും നമുക്ക് ലീവ് വേണം എന്നില്ലായിരിക്കും, ബിക്കോസ് ചില ദിവസങ്ങൾ വുഡ് ബി ഓൺ എ ഹോളിഡേ, ചില ദിവസം വി വിൽ നോട്ട് ഹാവ് എനി പ്രോബ്ലം, നമുക്ക് ഒരു കുഴപ്പം ഉണ്ടാവുന്ന ദിവസങ്ങളായിരിക്കില്ല. അപ്പൊ എന്നാണോ അവർക്ക് പ്രശ്നമുള്ളത് അന്നേരം അവർക്ക് എടുക്കാൻ വേണ്ടി ഈ ടൈറ്റിലിൽ ഡ്രോപ്പ് ഡൗൺ സെലക്ട് ചെയ്ത് പിക്ക് ചെയ്യാനുള്ള ഒരു ലീവ്, അത്രേ ഞാൻ കണ്ടുള്ളൂ. എല്ലാവർക്കും വേണമെന്നില്ല, കാരണം പീരീഡ്സിന്റെ ആദ്യ ദിവസങ്ങളിൽ ഒരു കുഴപ്പവും ഇല്ലാതെ, അതായത് ഞാൻ അറിഞ്ഞിട്ട് പോലും ഇല്ല എന്ന് പറയുന്നവരുണ്ട്. അത്രയും ഈസി ആയിട്ട് നടക്കാവുന്ന ലേഡീസും ഉണ്ട്. ചിലരുണ്ട് ഒന്നും പറ്റില്ല, ലൈക്ക് ഇറ്റ് ഗോസ് ടു എക്സ്ട്രീം കേസ്. ഇത് ഈ വേദന സഹിക്കാൻ വയ്യാണ്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരുന്നവരുണ്ട്. എന്താ ഇഞ്ചക്ഷൻ ഒക്കെ എടുത്ത് വേദന കുറയ്ക്കാൻ വേണ്ടിയുള്ളവര്. അതല്ലാത്ത മോസ്റ്റ് കോമൺ ആയിട്ട് വേദന അനുഭവിക്കുന്നവർ ഞാൻ കാണുന്നത് പെയിൻ കില്ലേഴ്സ് കഴിക്കുന്നവരാണ്. എല്ലാ മാസവും പെയിൻ കില്ലേഴ്സ് കഴിക്കുന്നവരാണ്. ഇനി ചിലര് പെയിൻ കില്ലേഴ്സ് ഒന്നും കഴിക്കരുത് എന്ന് തീരുമാനിച്ച് പെയിൻ കില്ലേഴ്സ് ഇല്ലാണ്ടും വേദനയുണ്ട്, ഡിസ്കംഫർട്ട് ഉണ്ട്, പക്ഷെ പെയിൻ കില്ലേഴ്സ് ഇല്ലാണ്ടും അഡ്ജസ്റ്റ് ചെയ്യും. അങ്ങനെ ഇങ്ങനെ പല പല കാറ്റഗറീസ് ഉണ്ട്.
ഓക്കെ, അപ്പോ ഇത് മിസ്യൂസ് ചെയ്യപ്പെടാം എന്നൊരു ഇത് ജനിക്കണ്ടോ?
മിസ്യൂസ് ചെയ്യപ്പെടാം. അതിപ്പോ സിക്ക് ലീവ് മിസ്യൂസ് ചെയ്യപ്പെടുന്നില്ലേ? യു ആർ സപ്പോസ് ടു ടേക്ക് എ സിക്ക് ലീവ് ഓൺ എ ഡേ യു ആർ സിക്ക്. പക്ഷെ ഞാനും ആക്നെയും സിക്ക് അല്ലാത്ത ദിവസം സിക്ക് ലീവ് എടുത്തിട്ടില്ല എന്ന് പറയാൻ പറ്റുമോ?
ഇല്ല.
അത്രേ ഉള്ളു. ആ മിസ്യൂസ് ഇവിടെ നടക്കും. ഐ കെൻ ബി ലൈക്ക് എനിക്ക് വേറെ ഒരു പാർട്ടി ഉള്ള ദിവസം ആയിരിക്കും. തൽക്കാലം എന്റെ വീക്കെൻഡിൽ എനിക്ക് പെയിൻ ഉള്ള ദിവസമൊക്കെ കഴിഞ്ഞും പോയി. അപ്പൊ ആയിരിക്കും ഐ എം ഷുവർ ഇത് സേഫ് ആണ്. എന്നാൽ ഈ മാസത്തേക്ക് ഇതങ്ങ് അപ്ലൈ ചെയ്തേക്കാം ഫോർ എ പാർട്ടി എന്ന് വിചാരിച്ച് ചെയ്തെന്നിരിക്കും. ഹൂ നോസ്.
അല്ല, അതിലെനിക്ക് കൺസേൺ ഒന്നുമില്ല. ഞാനൊരു ക്ലാരിഫിക്കേഷൻ വേണ്ടി ചോദിച്ചാ, സൊമാറ്റോന്റെ ഇപ്പൊ 2 ദിവസം പോകുന്നതിൽ എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല.
അല്ല, ദേർ ഈസ് നത്തിങ് യു കെൻ ഡു അബൌട്ട് ഇറ്റ്. അങ്ങനെ ഒരു ലീവ് എടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാള് അത് വെക്കേഷൻ ലീവ് ആണെങ്കിലും സിക്ക് ലീവ് ആണെങ്കിലും വേറെ എന്ത് ലീവ് ആണെങ്കിലും അത് ഇട്ട് അപ്ലൈ ചെയ്ത് എടുത്തിരിക്കും. സോ അതിനകത്തെ മോറൽ ഒബ്ലിഗേഷൻ ഇവിടെ എടുക്കേണ്ട ആവശ്യം നമുക്കില്ലല്ലോ. നമ്മൾ വേറൊരു കമ്പനിയിലും ഇത് അഡോപ്റ്റ് ചെയ്യണോ എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ മിസ്യൂസ് ചെയ്യപ്പെടാം എന്ന് പറയുന്നത് എനിക്കൊരു വാലിഡ് റീസൺ ആയിട്ട് തോന്നുന്നില്ല. കാരണം മിസ്യൂസ് ചെയ്യാനുള്ളവർ അത് ഏത് ലീവ് ആണെങ്കിലും മിസ്യൂസ് ചെയ്തിരിക്കും.
ഓക്കെ, ഇല്ല, ഞാൻ വേറൊരു കമ്പനിയിൽ അത് ഉപയോഗിക്കണോ എന്നുള്ളതിന് മിസ്യൂസ് എന്നുള്ള റീസൺ ഉപയോഗിക്കുന്നില്ല. ഓക്കെ, ഇനി ജീന പറഞ്ഞ രണ്ടാമത്തെ ഇത് വിമണിന്റെ ഇടയിലും സ്റ്റിഗ്മ ഉണ്ടെന്നുള്ളതാണ്. ഇനി വിമണിന്റെ ഇടയിലും സ്റ്റിഗ്മ ഉണ്ട് എന്നുള്ളത് പിരീഡ് ലീവ് എന്നുള്ള ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നത് കൊണ്ട് അഡ്രസ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഇപ്പോ ആണുങ്ങളുടെ ഇടയിലെ സ്റ്റിഗ്മ എന്തായാലും ഇത് അഡ്രസ് ചെയ്യുന്നില്ല. പിരീഡ് ലീവ് എന്നുള്ളത് സ്ത്രീ എടുത്തു എന്നുള്ളത് കൊണ്ട് ഇവിടെ സ്റ്റിഗ്മ അഡ്രസ് ചെയ്യപ്പെടുന്നു എന്നുള്ള തോന്നൽ എനിക്കില്ല. പിറ്റേ ദിവസം ഈ പറഞ്ഞ സ്ത്രീ, ആ സ്ത്രീ എന്നവിടെ ഇല്ല, അത് വേറെ സത്യം. ഇനി പിറ്റേ ദിവസം ഈ സ്ത്രീ വന്നിട്ട് എടാ ഞാൻ പിരീഡിലായിരുന്നടാ എന്ന് പറയുന്ന തോന്നലൊന്നും എനിക്ക് എന്തായാലും ഇല്ല. ഇതാ ആണോ അഡ്രസ് ചെയ്യില്ല, അത് വേറെ സത്യം. ഇതാണോ അഡ്രസ് ചെയ്യില്ല.
അല്ല, ഞാൻ പറയുന്നത് അങ്ങനെ അല്ലടാ. എന്ന് വെച്ചാ പീരിയഡ് ലീവ് എന്നൊരു സാധനം വരുമ്പോ എനിക്ക് പീരീഡ് ആയിരുന്നു അതുകൊണ്ട് ഞാൻ ലീവ് എടുത്തു എന്നെല്ലാരും അറിയുന്നത് കൊണ്ട് വരുന്ന ചേഞ്ചിനേക്കാളും ഉപരിയായിട്ട് ഒരു ഓർഗനൈസേഷനിൽ പീരിയഡ് ലീവ് ഉണ്ട്. ഇപ്പോഴും ഗേൾസിന് പീരീഡ്സ് വരുന്നു. അത് എന്താണ് സംഭവിക്കുന്നത്, അതിന്റെ പുറകിലെ ബയോളജി എന്താണ്, അതിന് വേദന എടുക്കുവോ വേദന എടുക്കില്ലയോ, അല്ലെങ്കിൽ ആർക്കൊക്കെ വരും, എത്ര ഏജ് തൊട്ട് വരും, എത്ര ഏജ് വരെ വരും, ഇതൊന്നും അറിയാൻ പാടില്ലാത്ത ആൺപിള്ളേരുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു സാധനം ഒരു ഓഫീസ് വരുമ്പോൾ, ഐ എം ടോക്കിംഗ് അബൌട്ട് പീപ്പിൾ ഹു ആർ അഡൾട്ട്സ്, അറിയാൻ പാടില്ലാത്ത ആണുങ്ങൾ എന്ന് പറഞ്ഞത്, ഇങ്ങനെ ഒരു സാധനം വരുമ്പോ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നുണ്ട് എന്നും ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോ ഇവർക്ക് വർക്ക് ചെയ്യാൻ പറ്റത്തില്ലാത്ത രീതിയിലുള്ള ഡിസ്കംഫോർട്ട് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് എന്നും ആ സമയത്ത് അവർക്ക് വേണ്ടത് റെസ്റ്റ് ആണെന്നും അതിനെ റെസ്പെക്ട് ചെയ്യാൻ ആ സമയത്ത് അവർക്ക് വേണ്ടത് റെസ്റ്റ് ആണെന്നും അതിനെ റെസ്പെക്ട് ചെയ്യണമെന്നും ഉള്ള ബോധം അവിടെയാണ് സ്റ്റിഗ്മ എൻഡ് ചെയ്യുന്നത്. അല്ലാണ്ട് ഞാൻ നാളെ ഓഫീസിൽ വന്നിട്ട് എല്ലാവരുടെ അടുത്ത് ഞാൻ ഇന്നലെ പീരിയഡ് ലീവ് എടുത്തു, ഞാൻ വീട്ടിലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആരും കുറയ്ക്കില്ല. അതിപ്പോ സിക്ക് ലീവ് ആണെങ്കിലും ആരും കുറയ്ക്കുന്നില്ലല്ലോ. പക്ഷെ തനിക്ക് പനി വന്നു കഴിയുമ്പോഴത്തേക്കും ഓഫീസിലുള്ള എല്ലാവർക്കും അറിയാവല്ലോ ഇത് റെസ്റ്റ് വേണ്ട സാധനമാണെന്ന്.
അതെ, പക്ഷെ പനി വരുന്നതിൽ നമുക്ക് സ്റ്റിഗ്മ ഇല്ലല്ലോ. സ്റ്റിഗ്മ അഡ്രസ് ചെയ്യാൻ ഇപ്പൊ പീരിയഡ് ലീവ് സഹായിക്കും എന്ന് ചിന പറഞ്ഞു. പക്ഷെ പീരിയഡ് ലീവ് ആണോ അതിന് സഹായിക്കേണ്ടത് എന്നാണ് എന്റെ ചോദ്യം. പിരീഡ് ലീവ് ഉള്ളത് കൊണ്ട് ഈ സ്ത്രീക്ക് റെസ്റ്റ് വേണമെന്നോ, അല്ലെങ്കിൽ സൊമാറ്റോവിന്റെ ബ്ലോഗ് തന്നെ പറയുന്നത് സ്ത്രീക്ക് വേണ്ടത് ഐസ്ക്രീമും ചോക്ലേറ്റും പിന്നെന്തോ ഹീറ്റിംഗ് പാഡും ആണെന്നൊക്കെയാണ് സൊമാറ്റോവിന്റെ ബ്ലോഗ് വരെ പറയുന്നത്. സൊമാറ്റോവിന്റെ ഇതിനെ പറ്റി പറയുന്ന ബ്ലോഗ് പറയുന്നത്. അപ്പൊ
അത് അതിനെ തമാശീകരിച്ച് വിടാമെന്ന് ഞാൻ പറയില്ല. ഇറ്റ് ഹെൽപ്സ് മാൻ. ഒരു ഒരു ഹോട്ട് വാട്ടർ ബാഗ് വെച്ച് രക്ഷപ്പെടാവുന്നവരുണ്ട്. ഇപ്പം ഞാൻ പേഴ്സണലി പറയുകയാണെങ്കിൽ എനിക്ക് ഒരു ഹോട്ട് വാട്ടർ ബാഗ് ഒന്നും പോരാ, എനിക്ക് പെയിൻ കില്ലർ തന്നെ വേണം. ദേർ ആർ പീപ്പിൾ ഹു വിൽ ബി ഫൈൻ ഇഫ് യു ജസ്റ്റ് അലോ ദം എലാസ്റ്റിക് ഒക്കെ ഉള്ള നല്ല ഒരു ലൂസ് ഡ്രസ്സും ഇട്ട് ഒരു ഹോട്ട് വാട്ടർ ബാഗും വീട്ടിൽ വെച്ച് ഒരു ഐസ്ക്രീമും തിന്ന് സന്തോഷമായിട്ട് വീടിന്റെ ബെഡിൽ കാല് നീട്ടിയിരുന്നാല് സമാധാനമായിട്ട് വർക്ക് ഫ്രം ഹോം ചെയ്യാൻ പറ്റുന്നവരുണ്ട്.
അപ്പൊ
അങ്ങനെയുള്ളൊരു വർക്ക് ഫ്രം ഹോം ഓപ്റ്റ് ചെയ്യണമെങ്കിൽ ഓപ്റ്റ് ചെയ്യട്ടെ. ഈ പറയുന്ന ബിസിനസ് റീസൺ അനുസരിച്ച്, അതായത് അവരുടെ കോമ്പീറ്റിംഗ് ആയിട്ട് നിൽക്കുന്നവർക്ക് കൂടുതൽ പ്രിഫറൻസ് കിട്ടും എന്ന് അവർക്ക് പേടിയും ഉണ്ട്, അവരെ കൊണ്ട് പറ്റുന്നുണ്ട് എങ്കിൽ ലെറ്റ് ദം ഓപ്റ്റ് ഫോർ വർക്ക് ഫ്രം ഹോം. അങ്ങനെയുള്ള കമ്പനീസ് ഈ പറയുന്ന പോലെ അവരോട് അവിടുത്തെ എംപ്ലോയീസിനോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് വർക്ക് ഫ്രം ഹോം ആണോ വേണ്ടത്, അതോ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് സിക്ക് ലീവ് ആയിട്ട് തന്നെയാണോ വേണ്ടത് എന്നും പറഞ്ഞുകൊണ്ട് അവർ ചോദിക്കട്ടെ. എന്നിട്ട് അവർ പറയട്ടെ, ഇതിപ്പോ ഞാൻ പറഞ്ഞല്ലോ ഇത് പേഴ്സണൽ ആണെന്ന്. അപ്പൊ അവർ ഒരു കമ്പനിയുടെ എംപ്ലോയി തീരുമാനിക്കട്ടെ അവർക്ക് എന്താ വേണ്ടത്.
ഷുവർ, അത് ഞാൻ അഗ്രി ചെയ്യുന്നു. ഇപ്പൊ പറഞ്ഞ പോലെ വർക്ക് ഫ്രം ഹോം എടുക്കണോ വീട്ടിലിരിക്കണോ എന്നെല്ലാം അവർ തീരുമാനിച്ചോട്ടെ.
നമുക്ക് വേണ്ടത് അപ്പൊ ബെറ്റർ വർക്കിംഗ് എൻവയോൺമെന്റ് ഫോർ വിമൻ, ഓഫീസസിലും സ്കൂളിലും. അത് ഈ സൊമാറ്റോയുടെ കാര്യം പറയുമ്പോൾ തന്നെ സൊമാറ്റോ അഡ്രസ്സ് ചെയ്യാത്ത വേറൊരു കാര്യമുണ്ട് കേട്ടോ. സൊമാറ്റോയുടെ എംപ്ലോയീസിൽ വിമൻ ആയിട്ടുള്ള ഡെലിവറി പാർട്ട്നേഴ്സ് ഉണ്ടല്ലോ, അവർക്ക് ഇത് ബാധകമാകുന്നില്ലെങ്കിൽ വാട്സ് ദ പോയിന്റ്. ദോസ് പീപ്പിൾ ഹാവ് ടു റൈഡ് ബൈക്സ് ആൻഡ് ട്രാവൽ ആൻഡ് വാക്ക് ആൻഡ് ക്ലൈംബ് സ്റ്റെപ്സ് ആൻഡ് എവറിത്തിങ്. അവർക്കാണ് കൂടുതൽ സീൻ, ഒരു ഓഫീസിൽ ഇരിക്കുന്നതിനേക്കാളും ബുദ്ധിമുട്ട്. ഞാൻ പറയുന്ന ടീച്ചേഴ്സ്, നമ്മൾ ഐ ടി മാത്രം സംസാരിച്ചു എങ്കിലും എല്ലാവർക്കും ഇത് വരുന്നതിനൊപ്പം അവരുടെ എല്ലാവരുടെയും ഇൻഫ്രാസ്ട്രക്ചറും കൂടെ സ്ത്രീകളെയും കൂടെ കണക്കിലെടുത്ത് പണിയുക, അല്ലെങ്കിൽ ബെറ്റർ ആക്കുക. പിന്നെ സ്കൂൾസിന് ചെറിയ ഏജിൽ നിന്ന് തന്നെ ബോയ്സിനും ഗേൾസിനും സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുക. എല്ലാ ടീച്ചേഴ്സും ചെയ്യുന്നത് പോലെ 8-ാമത്തെ പാഠം റീപ്രൊഡക്ഷൻ, ലെറ്റ്സ് ഡു ദാറ്റ് PPT എന്ന് പറഞ്ഞ് ടീച്ചേഴ്സ് മറക്കാതിരിക്കുക. അതിന് പുറമെ സ്കൂളിൽ പ്രോപ്പർ ആയിട്ടുള്ള സെക്സ് എഡ്യൂക്കേഷന് വേണ്ടി ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക. ദീസ് ആർ ഓൾ തിങ്സ് വി നീഡ്. അതിനും പുറമെ പീരീഡ് ലീവ് വരുവാണെങ്കിൽ വരട്ടെ, നല്ലതാണ്. ഗവൺമെന്റ് സബ്സിഡൈസ് ചെയ്യുവാണെങ്കിൽ സബ്സിഡൈസ് ചെയ്യട്ടെ, വെരി ഗുഡ്. അങ്ങനെയൊക്കെ സംഭവിക്കട്ടെ അല്ലേ.
അതെ. സോ എനിക്ക് അഡ്രസ് ചെയ്യാനുള്ളത് എന്റെ ലൈക് മെയിൽ ബ്രദേഴ്സിനോടാണ്. ഇപ്പോ നമ്മള് പറഞ്ഞ പോലെ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത ഈ ഡിസ്കഷനിലുണ്ടായ പോലെ തന്നെ സ്ത്രീകൾക്ക് നമ്മളിൽ നിന്ന് ഡിഫറെന്റ് ആയ ബയോളജി ഉണ്ട്. നമ്മൾ ഈക്വാളിറ്റി എന്ന് പറയുമ്പോൾ അവർക്ക് 5 കിട്ടിയത് കൊണ്ട് 5 ലീവ് ഉണ്ട്, അതുകൊണ്ട് എനിക്കും 5 ലീവ് വേണം എന്നതിലുപരി അതല്ല ഈക്വാളിറ്റി. എല്ലാ ജെൻഡേഴ്സിനെയും സെയിം ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ ഈക്വാളിറ്റി എന്ന് വിളിക്കുന്നത്. നമുക്ക് എപ്പോഴും അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. അല്ലാതെ നമ്മൾ ഇങ്ങനെ ഒരു സംഭവം കാണുമ്പോൾ തന്നെ അയ്യോ ആണുങ്ങൾക്ക് കിട്ടിയില്ലല്ലോ എന്നൊരു വിഷമം പറയുന്നതിനേക്കാൾ അവർക്ക് ഇങ്ങനെ വിഷമം ഉണ്ട്, അതെങ്ങനെ അഡ്രസ് ചെയ്യാം എന്ന് ചിന്തിക്കുന്നതിലാണ് നീ ആണത്വം എന്ന് പറയുന്ന പ്രതികരിക്കുന്ന ആണ് ഒക്കെ ഇരിക്കുന്നത് അവിടെയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്.
നല്ല പോയിന്റ്, വെരി ഗുഡ്, ഐ അഗ്രി കംപ്ലീറ്റ്ലി അഗ്രി. അപ്പൊ ഇത്രയും നല്ലൊരു പോയിന്റ് പറഞ്ഞ ആഗ്നിക്ക് ഒരുപാട് നന്ദി പറഞ്ഞുണ്ട്. ഇന്നത്തെ എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ദിസ് ഈസ് ബൈ ഫ്രം ജീന
ആൻഡ് ആഗ്നി.
ബൈ
ബൈ ബൈ.
നീ തൊട്ടിട്ടായിരിക്കും നീ പോയത് എന്ന് വെച്ചാൽ ഇങ്ങനെ അറിയാതെ ടച്ച് ചെയ്തിട്ടായിരിക്കും പോയത്.
തൊട്ടിട്ട് പോയാൽ ഞാൻ കളിന് വിളിച്ച് കളിക്കുന്നത്.